السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نبي صلى الله عليه وسلم ചരിത്ര വിശദീകരിക്കുന്ന സീറത്തുൻ നബവിയ്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെറിയ പ്രായം കഴിച്ചുകൂട്ടിയത് എവിടെയാണ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചു വീഴുമ്പോൾ തന്നെ യതീമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, അലം യജിദ്ക യതീമൻ ഫആവ. മുഹമ്മദ്, നിന്റെ റബ്ബ് അവൻ നിന്നെ കണ്ടെത്തിയത് യതീമായിക്കൊണ്ടാണ്. ഫആവ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുകയും നിനക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഈ സംരക്ഷണം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു കരുതി വച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സുരക്ഷ നിറഞ്ഞ വഴികളായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരിക്കുന്നത് മദീനയിൽ വച്ചാണ്. അവിടുന്ന് തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അബ്ദുല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, മദീനയിലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കാണാൻ പോയ സന്ദർഭത്തിൽ അവിടെ വച്ചാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് മരിക്കുന്ന സന്ദർഭത്തിൽ 25 വയസ്സുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് യതീമായി കൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തത് റസൂലുള്ളയുടെ വല്യപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അബ്ദുൽ മുത്തലിബിന് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് 6 വയസ്സായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും മരണപ്പെട്ടു. ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ കീഴിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. റസൂലുള്ളയുടെ ഉമ്മ ആമിന, അവരും മരിച്ചത് മദീനയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിലാണ്, അബവാഖ എന്ന പ്രദേശത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകളെ സന്ദർശിച്ച് തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് മദീനയിൽ വച്ച്, അല്ലെങ്കിൽ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ആമിന മരണപ്പെടുന്നത്. ഇവിടെ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും മുഅ്മിനീങ്ങളായാണോ മരിച്ചത് എന്ന കാര്യം. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലാണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പയും ഉമ്മയും കാഫിറുകളായാണ് മരണപ്പെട്ടത് എന്നത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അല്ല, ചില പണ്ഡിതന്മാർ അക്കാര്യത്തിൽ സഹാബികൾക്കിടയിലും താബിഈങ്ങൾക്കിടയിലും മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിലും ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന കാര്യത്തിൽ, അവർ കാഫിറുകളായാണ് മരിച്ചത് എന്ന കാര്യത്തിൽ. അങ്ങനെ മരണപ്പെട്ട രക്ഷിതാക്കൾ വേറെയുമുണ്ട്. റസൂലുള്ളയുടെ പിതൃപരമ്പരയിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും എന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് വിഗ്രഹാരാധകനായിരുന്നു. ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പിതാവുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അതിലൊക്കെ ഇബ്രാഹിം നബിയുടെ പിതാവ് നരകത്തിലാണ് എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. ഒരു നബിയുടെ പിതാവോ ഉമ്മയോ നരകത്തിലാവുക എന്നത് ഒരിക്കലും ആ നബിയെ ആക്ഷേപിക്കുന്ന വാക്കല്ല. കാരണം എല്ലാ ആളുകളും വെവ്വേറെയാണ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക. ഒരാൾക്കും ഒരാളുടെയും കുടുംബബന്ധം സഹായമുണ്ടാവുകയില്ല. ആ വലിയ പാഠം ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, ഐന അബി, എന്റെ വാപ്പ എവിടെയാണ്? റസൂലുള്ള പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. അത് കേട്ടപ്പോൾ അയാൾ വിഷമത്തോടുകൂടി തിരിഞ്ഞു നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായി വന്ന ഹദീസാണ്. അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ നരകത്തിലാണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ ചെന്നു. സഹാബികൾ പറയുന്നു, ഫബക വഅബ്ക മൻ ഹൗലഹ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞു. വഅബ്ക വമൻ ഹൗലഹ, നബിയുടെ ചുറ്റും നിൽക്കുന്നവർ റസൂലുള്ളയുടെ കരച്ചിൽ കണ്ടപ്പോൾ അവരും കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലഹ ഫലം യുഅ്സൻ ലി, ഞാൻ എന്റെ റബ്ബിനോട് എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അനുമതി ചോദിച്ചു, അല്ലാഹു എനിക്ക് അനുമതി നൽകിയില്ല. واستأذنته في أن أزور قبرها فأذن لي, അവരുടെ ഖബ്ര സന്ദർശിക്കാൻ ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിച്ചു, അത് അല്ലാഹു എനിക്ക് അനുവാദം നൽകി. فزوروا القبور فإنها تذكر الموت, അതിനാൽ നിങ്ങൾ ഖബ്രുകൾ സന്ദർശിക്കുക, അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വ്യക്തമായി പറയുകയാണ്, റസൂലുള്ളയുടെ ഉമ്മ അവർക്കു വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നത് അല്ലാഹു വിലക്കിയിട്ടുണ്ട് എന്ന്. അതിൽ നിന്ന് ഏതൊരാൾക്കും മനസ്സിലാകും അവിടുത്തെ ഉമ്മ മരണപ്പെട്ടത് കാഫിറത്തായിക്കൊണ്ടാണ്. ഇതിൽ വലിയ പാഠമുള്ളത്, ഇസ്ലാം ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനം നന്നാക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിന്റെ വാപ്പ നന്നായതുകൊണ്ട് നീ രക്ഷപ്പെടില്ല, നിന്റെ ഉമ്മ നന്നായതുകൊണ്ട് നീ രക്ഷപ്പെടില്ല, നീ നന്നായതുകൊണ്ട് നിന്റെ വാപ്പയുമ്മ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ അമലുകൾ തന്നെ വേണം. ഫല തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്ര, ഒരു ആളും മറ്റൊരാളുടെ പാപഭാരം നാളെ പരലോകത്ത് താങ്ങുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാവിന്റെയും മാതാവിന്റെയും കാര്യവും അതുപോലെ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളുടെ കാര്യം ചിന്തിച്ചാൽ മതിയാകും. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി ചോദിച്ചിട്ടു പോലും അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്ത മരിച്ച ഒരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. നീ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ നിനക്കു വേണ്ടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപമോചനം തേടിയാലും അല്ലാഹു നിനക്ക് പുറത്തു നൽകുകയില്ല. നീ ശിർക്ക് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിനക്ക് വേണ്ടി പാപമോചനം തേടുകയില്ല, തേടിയാൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അത് ശിർക്കിന്റെ ഗൗരവം നിന്നെ ഏറ്റവും നന്നായി ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ തുശ്രിക് ബില്ലാ, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. ഫഇൻ ഖുത്ഇഅത ഔ ഹുറിഖ്ത, നിന്റെ ശരീരങ്ങൾ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും നീ ഒന്നാകെ ജീവനോടുകൂടി കത്തിക്കപ്പെട്ടാലും ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്കിന്റെ ഗൗരവം ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ പറയാറുണ്ട് റസൂലുള്ളയുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറയുന്നത് അവിടത്തോടുള്ള അദബ് കേടാണ്. അവരോട് നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം, അതിന് എതിരു പറയുക എന്നതാണ് നിങ്ങൾ ഈ കാണുന്ന അദബുകേടിനേക്കാൾ വലിയ അദബുകേട്. റസൂലുള്ളയുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അദബുകേട് അതിനേക്കാൾ വലിയ അദബുകേടാണ് അള്ളാഹുവും റസൂലും പറഞ്ഞ ഒരു കാര്യം അതിനു വിരുദ്ധമായി സംസാരിക്കുക എന്നത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അബ്ദുൽ മുത്തലിബിന്റെ കീഴിലായിരുന്നു. അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിന്റെ റസൂലിനെ മുഹമ്മദിനെ വളരെ ശക്തമായി സ്നേഹിച്ചിരുന്നു. ധാരാളം സംഭവങ്ങളും കഥകളും അക്കാര്യത്തിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ്, ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനെ തിരയാൻ വേണ്ടി പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴും മുഹമ്മദ് തിരിച്ചു വരുന്നില്ല. അബ്ദുൽ മുത്തലിബ് കടുത്ത വിഷമത്തിലായി. കഅബയുടെ അടുക്കൽ പോയി അദ്ദേഹം അതിന്റെ കില്ല പിടിച്ച് ധാരാളമായി പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകവുമായി തിരിച്ചു വന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലാ അബഅസുക ഫീ ഹാജതിൻ ലീ അബദൻ, ഇനി ഒരിക്കലും എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ എവിടേക്കും പറഞ്ഞയക്കുകയില്ല. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം അടുപ്പിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല റസൂലുള്ള ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ അടുക്കലേക്ക് ആരും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു വല്ലിപ്പക്ക് പേരക്കുട്ടിയോടുള്ള സ്നേഹമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സദസ്സിലേക്ക് കയറി വന്നാൽ അബ്ദുൽ മുത്തലിബ് ഖുറൈശികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളയാളായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം ഇരിപ്പിടമുണ്ട്. മുഹമ്മദ് കയറി വന്നാൽ അബ്ദുൽ മുത്തലിബിന്റെ ഇരിപ്പിടത്തിലേക്ക് കയറി ചെല്ലും, അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലിരിക്കും. അപ്പോൾ ഒപ്പമുള്ള ആളുകൾ മാറിയിരിക്കാൻ പറയും. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അടുക്കൽ തന്നെ ഇരുത്തും. അബ്ദുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്രായത്തിൽ ചെയ്തിരുന്ന പ്രവൃത്തികൾ നോക്കിയിരിക്കുക എന്നതുവരെ വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. മാത്രമല്ല, ഭക്ഷണം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുവരെ, കുട്ടിയായ മുഹമ്മദ് വരുന്നതുവരെ അബ്ദുൽ മുത്തലിബ് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. റസൂലുള്ള വരുന്നതുവരെ കാത്തിരിക്കും. അത്ര ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു. എട്ട് വയസ്സായപ്പോൾ, റസൂലുള്ളക്ക് എട്ട് വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സന്ദർഭത്തിൽ അബൂ താലിബിനോട് പ്രത്യേകമായി വസിയത്ത് ചെയ്തു മുഹമ്മദിന്റെ കാര്യം ശ്രദ്ധിക്കാൻ. അബൂ താലിബിന് ഒരു പ്രത്യേകതയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പമാരിൽ. ഒന്ന്, അബൂ താലിബിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ഇഷ്ടമായിരുന്നു. മറ്റ് എളാപ്പമാരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ മുഹമ്മദിനെ സ്നേഹിച്ചിരുന്നത് അബൂ താലിബായിരുന്നു. അതോടൊപ്പം അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ നേരെ സഹോദരനാണ്. ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്. റസൂലുള്ളയുടെ വാപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പയും ഉമ്മയും അവർ തന്നെയാണ് അബൂ താലിബിന്റെ ഉപ്പയും ഉമ്മയും. അവർ ഉപ്പയിലും ഉമ്മയിലും ഒരുപോലെ യോജിക്കുന്നവരാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ കീഴിലാണ് വളർന്നത്. അബൂ താലിബിന്റെ ചരിത്രം അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ റസൂലുള്ളയെ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളിൽ ഒരാൾ അബൂ താലിബാണ്. അതിനുമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് സഹായിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അദ്ദേഹത്തിന്റെ കീഴിൽ വന്നതിന് ശേഷം റസൂലുള്ളയെ അടുത്ത് കിടത്തിയാണ് ഉറങ്ങുക. അദ്ദേഹം മുഹമ്മദ് ഇല്ലാതെ പുറത്തേക്ക് പോവുകയില്ല. മുഹമ്മദിനു മാത്രമായി ചില പ്രത്യേക ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തില്ലാതെ അബൂ താലിബ് ഭക്ഷണം കഴിക്കാനിരിക്കുകയില്ല. ശക്തമായ ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും സ്നേഹമുള്ള രൂപത്തിൽ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിച്ചിരുന്നു. അബൂ താലിബ് ഒരിക്കൽ ഷാമിലേക്ക് യാത്ര പോയി. ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് ഒപ്പം കൂട്ടി. ആ യാത്രയെക്കുറിച്ച് സുദീർഘമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്തു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട സന്ദർഭത്തിൽ ഒരു യഹൂദനായ പുരോഹിതൻ ഇവൻ നാളെ നബിയാകുമെന്ന കാര്യം അബൂ താലിബിനെ അറിയിച്ചു. അതുപോലെ തന്നെ ഷാമിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോകരുത്, യഹൂദർ ഇവനെ കണ്ടുകഴിഞ്ഞാൽ കൊന്നുകളയും, അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് അബൂ താലിബിനോട് ഉപദേശിച്ചു. ഇങ്ങനെ അബൂ താലിബ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പത്ത് കുറവുള്ളയാൾ അബൂ താലിബായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ തന്നെ ജോലിയെടുക്കാൻ തുടങ്ങിയിരുന്നു. അവിടുത്തെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്രായത്തിൽ ആടിനെ മേയ്ക്കുക എന്ന പണി ഏറ്റെടുത്തിരുന്നു. അവിടുന്ന് പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ ഗനം, അള്ളാഹു ഒരു നബിയെയും പറഞ്ഞയച്ചിട്ടില്ല ആടിനെ മേയ്ക്കുക എന്നത് അവർക്ക് ഏൽപ്പിക്കപ്പെടാതെ. എല്ലാ നബിമാരും ആടുകളെ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അൻത, അള്ളാഹുവിന്റെ റസൂൽ അങ്ങും ആടിനെ മേയിച്ചിട്ടുണ്ടോ? റസൂലുള്ള പറഞ്ഞു, നഅം കുന്തു അർആഹ അലാ ഖറാറിയതലി അഹ്ലി മക്ക, ഞാൻ മക്കാർക്ക് വേണ്ടി ചില ദീനാറുകൾക്ക് വേണ്ടി. ഖറാറിയത്ത് എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു മക്കയിലെ ഒരു പ്രദേശമാണ്, വേറെ ചിലർ പറഞ്ഞു കുറച്ച് പണമാണ്. ചില ദീനാറുകൾക്ക് വേണ്ടി, കുറച്ചു ദീനാറുകൾക്ക് വേണ്ടി ഞാൻ മക്കാർക്ക് വേണ്ടി ആടിനെ മേയിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. റസൂലുള്ള പറഞ്ഞു, ബുഇസ മൂസ വഹുവ റാഇ ഗനം, മൂസ നിയോഗിക്കപ്പെട്ടു, മൂസ ആടിനെ മേയ്ക്കുന്നയാളായിരുന്നു അല്ലേ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി അതിന്റെ ഉപകാരങ്ങളിൽ ഒന്ന് പറഞ്ഞതെന്താ, ആടിനു വേണ്ടി ഇലകൾ കൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആ വടി ഉപയോഗിച്ചിരുന്നു എന്ന്. വബുഇസ ദാവൂദു വഹുവ റാഇ ഗനം, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബിയായി നിയോഗിക്കപ്പെട്ടു, അദ്ദേഹം ആടിനെ മേയിച്ചിട്ടുണ്ട്. ദാവൂദ് നബിയുടെ പ്രത്യേകത എന്താ, അദ്ദേഹം രാജാവായിരുന്നു, അദ്ദേഹത്തിന് ആടിനെ മേയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു പണം കിട്ടാൻ വേണ്ടി. ജീവിക്കാൻ അദ്ദേഹത്തിന് പണത്തിന്റെ പ്രയാസമില്ല, പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം ആടിനെ മേയിച്ചതിന് പിന്നിലുള്ള കാരണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അതുകൊണ്ട് ഭക്ഷിക്കുക എന്നതിനു വേണ്ടിയാണ്. കാരണം ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ടെടുക്കുന്ന പണിയാണ്. പണികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇസ്ലാമിന്റെ ശറഈൽ ഏറ്റവും അഫ്ളലായ പണി കൈകൊണ്ടെടുക്കുന്ന പണിയാണ്. കൈകൊണ്ടെടുക്കാവുന്ന പണികളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പണി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹോദരങ്ങളായ മറ്റ് നബിമാരും ആടിനെ മേയ്ക്കുക എന്നത് അവർക്ക് അവരെല്ലാം ചെയ്തിരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ശരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ കീഴിലുള്ള സന്ദർഭത്തിൽ തന്നെ ആടിനെ മേയിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്? അബൂ താലിബ് ദരിദ്രനായിരുന്നു, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നില്ല. മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയത് ഭക്ഷിക്കുക എന്ന തീരുമാനവും എന്ന ചിന്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ആടിനെ മേയ്ക്കുക എന്ന ജോലി, അതാകട്ടെ ധാരാളം ഫവായിദുകൾ, ധാരാളം ഉപകാരങ്ങൾ പറയപ്പെട്ട ജോലികളിൽ ഒന്നാണ്. ഒന്ന്, ആടിനെ മേയ്ക്കുക എന്നുള്ളത് സബ്ര് പഠിപ്പിക്കും, ക്ഷമ പഠിപ്പിക്കും. കാരണം ആട് എന്നത് ജീവികളുടെ കൂട്ടത്തിൽ ഒട്ടകത്തിനെയും പശുവിനെയും അപേക്ഷിച്ച് കെട്ടിയിടാൻ പറ്റാത്ത ജീവിയാണ്. ഒട്ടകത്തിനെ കെട്ടിയിടാം, പശുവിനെ കെട്ടിയിടാം, പക്ഷെ ആടിനെ പൊതുവെ ആൾക്കാർ കെട്ടിയിടില്ല. കെട്ടിയിടാതെ തന്നെ അതിനെ നോക്കണം. അപ്പൊ അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് പ്രയാസമാണ്. ആടിനേക്കാളും ഒട്ടകത്തിനേക്കാളും വേഗത്തിൽ ഇത് കൊതറി ഓടുകയും ചെയ്യും. അതുകൊണ്ട് ആടിനെ വളർത്താൻ കടുത്ത ക്ഷമ വേണം. ആ ക്ഷമയാകട്ടെ പിൽക്കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ വളർത്തുക എന്നതിന് അവർക്ക് ഉപകാരപ്രദമാണ്. നബിമാർ ഓരോ ഉമ്മത്തുകളുടെയും നേതാക്കന്മാരാണ്. അവർക്ക് നേതൃത്വത്തിൽ എത്തണമെങ്കിൽ സബ്റുവാണ്. ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ലാ തുനാലുൽ ഇമാമതു ഇല്ലാ ബി അമറൈൻ, രണ്ട് കാര്യങ്ങളില്ലാതെ ഒരാൾക്ക് ഇമാമാകാൻ സാധിക്കുകയില്ല. ഒന്ന് അസ്സബർ, ഒന്ന് ക്ഷമയാണ്. ക്ഷമയില്ലാതെ ഒരാൾക്ക് ഇമാമാവാൻ പറ്റില്ല. ഇസ്ലാമിൽ ഒരാൾ ഇമാമായി മാറണം, അയാൾക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി സബ്റാണ്. രണ്ട് അൽ യഖീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ദൃഢബോധ്യം, ദൃഢവിശ്വാസം, അള്ളാഹു സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം. ഇത് രണ്ടും ഇല്ലാതെ ഒരാൾക്കും ഇമാമാവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ വരികയും ചെയ്തിട്ടുണ്ട്. ശരി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അതിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വളർന്നു വരുന്ന സന്ദർഭത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ വൃത്തികേടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ജാഹിലിയ കാലഘട്ടം എന്നാൽ തിന്മകൾ ഏറ്റവും കടുത്ത രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യതീമായിട്ടാണ് ജനിച്ചത് എന്നിട്ടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃത്തികേടുകൾക്കിടയിൽ ഒരു ന്യൂനതയും കാണപ്പെടാത്ത, ഒരു വൃത്തികേടും സ്പർശിക്കാത്ത ഏറ്റവും പരിശുദ്ധമായ ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത്. അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മര്യാദയുള്ളവരായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു, അവർക്കെല്ലാം ഇഷ്ടമുള്ള അയൽവാസിയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കാരുണ്യവും ഏറ്റവും സഹാനുഭൂതിയും അനുകമ്പയും ഉള്ളവരായിരുന്നു. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സത്യസന്ധത കൊണ്ട് പ്രസിദ്ധനായിരുന്നു. മുഹമ്മദ് കളവ് പറയില്ല എന്നത് മക്കാർക്കെല്ലാം അറിയാം. എന്തിനധികം അവരിൽ പലരും നമ്മുടെ റസൂലിനെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദുഖ്, അവിടുത്തെ അമാനത്ത്, അവിടുത്തെ വിശ്വസ്തത മക്കാർക്കിടയിൽ പ്രസിദ്ധമാണ്. എങ്ങനെയുള്ള നാടാണത്, എത്ര മോശം നിറഞ്ഞ നാടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വന്ന നാട് ഏറ്റവും മോശം നാടാണ്, അല്ല ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം നാടാണ്. ആ നാട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ വൃത്തികേടുകളിൽ നിന്നും സുരക്ഷിതമായി ശുദ്ധമായി വളർന്നു വന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫദ്ലല്ലാതെ, അള്ളാഹുവിന്റെ ഔദാര്യമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ വൃത്തികേടായിരുന്ന വിഗ്രഹാരാധനയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നിരുന്നു. അവിടത്തേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് വെറുപ്പുള്ളതായി തോന്നിയിരുന്നു. ആ വിഷയത്തിൽ ധാരാളം ആധാറുകൾ വന്നിട്ടുണ്ട്. അൽ ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹദ്ദസനി ജാറു ലി ഖദീജത ബിൻത് ഖുവൈലിദ്, ഖദീജയുടെ അയൽവാസിയായിരുന്ന ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അന്നഹു സമിഅ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂലു ലി ഖദീജ, റസൂലുള്ളാഹി ഖദീജയോട് പറയുന്ന ഒരു വാക്ക് ഒരിക്കൽ അവർ കേട്ടു. റസൂലുള്ളാഹി പറയുന്നു, ഐ ഖദീജ, ഖദീജ, വല്ലാഹി ലാ അഅബ്ദു ലാത വല്ലാഹി ലാ അഅബ്ദു ലുസ്സ അബദ. റസൂലുള്ളാഹി അവിടുന്ന് നബിയാകുന്നതിന് മുൻപ് ഖദീജയെ കല്യാണം കഴിച്ചതിന് ശേഷം ഖദീജയോട് പറയാറുണ്ടായിരുന്നു, അള്ളാഹു സത്യം, ഞാൻ ഒരിക്കലും ലാത്തയെ ആരാധിക്കുകയില്ല, ഞാൻ ഒരിക്കലും ഉസ്സയെ ആരാധിക്കുകയില്ല. അപ്പോൾ ഖദീജ റസൂലുള്ളയോട് പറയും, ഖല്ലി ലാത വ ഖല്ലി ഉസ്സ, ലാത്തയെ നീ ഉപേക്ഷിച്ചോ, ഉസ്സയെ നീ ഉപേക്ഷിച്ചോ, അതിനെ ആരാധിക്കേണ്ടതില്ല എന്ന് ഖദീജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുമായിരുന്നു എന്ന് ആര് കേട്ടു, ഖദീജയുടെ അയൽവാസി ഒരിക്കൽ കേൾക്കുകയുണ്ടായി. സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സയ്ദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ്. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സയ്ദും കഅബ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി പോയി. കഅബയിൽ അന്ന് ധാരാളം വിഗ്രഹങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ രണ്ട് വിഗ്രഹങ്ങളുണ്ട്. ഒന്നിന്റെ പേര് നായില എന്നായിരുന്നു, മറ്റൊന്നിന്റെ പേര് ഇസാഫ് എന്നായിരുന്നു. ഇസാഫും നായിലയും, ഇങ്ങനെ രണ്ട് വിഗ്രഹങ്ങൾ കഅബയിൽ മക്കയിലെ മുശ്രിക്കുകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളുടെ അടുക്കൽ കൂടെ പോകുമ്പോൾ മക്കാർ അതിന്റെ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് തടവും. അപ്പോൾ സയ്ദ് ഇബ്നു ഹാരിസ അദ്ദേഹം ഈ വിഗ്രഹത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അതിനെ തടവാൻ വേണ്ടി കൈ ഉയർത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ലാ തമസ്സ, നീ അതിനെ തൊടേണ്ടതില്ല, നീ അതിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദ് പറയുന്നു, ഞാൻ തവാഫ് ഇങ്ങനെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു അടുത്ത തവാഫിൽ ഞാൻ എന്തായാലും അതൊന്ന് തൊട്ടു നോക്കും, എന്താ സംഭവിക്കുക എന്ന് അറിയണമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ട്. സെയ്ദ് അടുത്ത തവണ തവാഫിനെത്തിയപ്പോൾ കൈ നീട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി ശക്തമായി പറഞ്ഞു, ലാ തമസ്സ, നീ അത് തൊടരുത്, അലം തുൻഹ, നിന്നോട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് തിരിച്ചു ചോദിച്ചു. സെയ്ദ് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തെ പോലും ആദരിച്ചിട്ടില്ല അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും കടുത്ത രൂപത്തിൽ വിട്ടുനിന്നിരുന്നു. അവിടുന്ന് ഒരിക്കൽ പോലും ജാഹലിയ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ അതിനെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അതിന്റെ പേരിൽ അർത്ഥ ഭക്ഷണം കഴിക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്ത ഒരു സംഭവം പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയപ്പെട്ട ചില സംഭവങ്ങളാകട്ടെ കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ്. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹാരാധനയിൽ പങ്കെടുത്തിട്ടില്ല.